മലയാളം ഇന്നത്തെ വാർത്ത.
നമസ്കാരം. ഇന്ന് 2021 June 4 വെള്ളിയാഴ്ച. SBS മലയാളം ഇന്നത്തെ വാർത്ത വായിക്കുന്നത് ജോജോ ജോസഫ്. ഡിസബിലിറ്റി ഏജ്ഡ് കെയർ മേഖലയിലെ തൊഴിലാളികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കുവാൻ ദേശീയ മന്ത്രിസഭായോഗത്തിൽ തത്വത്തിൽ ധാരണ. ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രൊട്ടക്ഷൻ പ്രിൻസിപ്പൽ കമ്മിറ്റിയുടെ വിദഗ്ധോപദേശം തേടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞു. അനുയോജ്യമായ സമയപരിധിയിൽ നിർബന്ധിത വാക്സിനേഷൻ എങ്ങനെ സുരക്ഷിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിലാണ് സർക്കാർ വിദഗ്ധാഭിപ്രായം തേടിയിരിക്കുന്നത്. എന്നാൽ നിർബന്ധിത വാക്സിനേഷൻ പൊതുജനാരോഗ്യ ഉത്തരവുകളിലൂടെ നടപ്പാക്കേണ്ടത് ആത്യന്തികമായി സംസ്ഥാനങ്ങളും ടെറിട്ടറികളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നിർബന്ധിത വാക്സിനേഷൻ തീരുമാനം ഉദ്ദേശിക്കാത്ത അനന്തരഫലങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ പോൾ കെല്ലി പറഞ്ഞു. വാക്സിൻ എടുക്കാൻ താൽപര്യമില്ലാത്തവർ ജോലി ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഏജ്ഡ് കെയർ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുമെന്നും കെല്ലി കൂട്ടിച്ചേർത്തു. ഏജ്ഡ് കെയറുകളിലെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ സമർപ്പിക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡിന്റെ പുതിയ വകഭേദം വിക്ടോറിയയിൽ കണ്ടെത്തി. ഹോട്ടൽ ക്വാറന്റീനിൽ മാത്രം കണ്ടുവന്നിരുന്ന വകഭേദമാണ് ഇപ്പോൾ സമൂഹത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന ചീഫ് ഹെൽത്ത് ഓഫീസർ ബ്രെഡ് സട്ടൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യം കണ്ടെത്തിയ ഡെൽറ്റ വകഭേദമാണിതെന്നും ചീഫ് ഹെൽത്ത് ഓഫീസർ സ്ഥിരീകരിച്ചു. വിക്ടോറിയയിൽ റിപ്പോർട്ട് ചെയ്ത 4 പുതിയ കോവിഡ് കേസുകളിൽ 2 പേർക്ക് ഡെൽറ്റ വകഭേദമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ഈ വകഭേദം ബാധിച്ചതെന്ന് വ്യക്തമായിട്ടില്ലെന്ന് അറിയിച്ച ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് പുതിയ വകഭേദം കണ്ടെത്തിയത് ആശങ്കയ്ക്ക് വക നൽകുന്നതാണെന്നും മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദം ബാധിച്ച കുടുംബവുമായി സമ്പർക്കത്തിലായി ഇവരെ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. വിക്ടോറിയയിൽ 4 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 72 ലേറെയായി. ഇന്നലെ അർദ്ധരാത്രി വരെയുള്ള 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് 49,439 പരിശോധനകളാണ് നടത്തിയത്. ഇതിനിടെ വിക്ടോറിയയിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച 2 കേസുകൾ തെറ്റായി സ്ഥിരീകരിച്ചതാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. മിക്കലത്തെ ഡിസ്പ്ലേ ഹോമിൽ നിന്ന് ബാധിച്ചതെന്ന് കരുതിയ രോഗബാധയും ബ്രൈറ്റൺ ബീച്ച് ഹോട്ടലിലെ രോഗബാധയുമാണ് തെറ്റാണെന്ന് കണ്ടെത്തിയത്. ഈ 2 കേസുകളും കോവിഡ് നെഗറ്റീവാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പുതിയ ക്വാറന്റൈൻ ഹബ്ബ് തുടങ്ങുന്നതിനായി ഫെഡറൽ സർക്കാരും വിക്ടോറിയൻ സർക്കാരും തമ്മിൽ ധാരണയിലെത്തി. ഇത് സംബന്ധിച്ച് കരാറിൽ കോമൺവെൽത്തുമായി ഒപ്പുവച്ചതായി ആക്ടിംഗ് പ്രീമിയർ ജെയിംസ് മെർലിനോ പറഞ്ഞു. 500 കിടക്കകളുള്ള ഹബ്ബാകും നിർമ്മിക്കുക. ഇതിനായി കുറഞ്ഞത് $200 മില്യൺ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഹബ്ബ് വടക്കൻ മെൽബണിലെ മിക്കലത്തോ അവലോൺ എയർപോർട്ടിന് സമീപത്തോ ആയി നിർമ്മിക്കുവാനാണ് ആലോചന. ന്യൂ സൌത്ത് വെയിൽസിന്റെ പുതിയ പ്രതിപക്ഷ നേതാവായി കോഗ്ര MP ക്രിസ് മിൻസ് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന മൈക്കിൾ ഡാലി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതോടെയാണ് ക്രിസ് മിൻസിന്റെ നേതൃത്വം ഉറപ്പായത്. ഇന്ന് രാവിലെ നടന്ന ലേബർ നേതാക്കളുടെ മീറ്റിംഗിൽ പാർട്ടി നേതൃത്വത്തിനായുള്ള മത്സരത്തിൽ നിന്ന് താൻ പിന്മാറുകയാണെന്ന് മൈക്കിൾ ഡാലി അറിയിക്കുകയായിരുന്നു. കോടതി ഉത്തരവുകൾ ലംഘിച്ച് കർദിനാൾ ജോർജ് ബെൽ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് മാധ്യമ കമ്പനികൾക്ക് $1 മില്യണിലധികം പിഴയായി നൽകേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. കർദിനാൾ ബെല്ലിനെ ശിക്ഷിച്ച 2018 ഡിസംബറിലുണ്ടായിരുന്ന സപ്രഷൻ ഉത്തരവുകൾ ലംഘിച്ചതിനാണ് പിഴ. കോടതി അധികാരത്തെ ധിക്കരിച്ച മാധ്യമ നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ജസ്റ്റിസ് ജോൺ ഡിക്സൺ കർദിനാൾ ബെല്ലിന്റെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ഉത്തരവിന്റെ ഉദ്ദേശമെന്നും വ്യക്തമാക്കി. ഇനി പ്രധാന നഗരങ്ങളിലെ നാളത്തെ കാലാവസ്ഥ കൂടി നോക്കാം. സിഡ്നിയിൽ തെളിഞ്ഞ കാലാവസ്ഥ, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 18 ഡിഗ്രി. മെൽബണിൽ ഒറ്റപ്പെട്ട മഴ, 14 ഡിഗ്രി. ബ്രിസ്ബനിൽ തെളിഞ്ഞ കാലാവസ്ഥ, 22 ഡിഗ്രി. പെർത്തിൽ തെളിഞ്ഞ കാലാവസ്ഥ, 21 ഡിഗ്രി. അഡിലേഡിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 18 ഡിഗ്രി. കാൻബറയിൽ രാവിലെ മഞ്ഞുമൂടിയ അന്തരീക്ഷം, പിന്നീട് തെളിഞ്ഞ കാലാവസ്ഥ, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 11 ഡിഗ്രി. ഡാർവിനിലും തെളിഞ്ഞ കാലാവസ്ഥ, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. ഇനി ഞായറാഴ്ച രാത്രി 9 മണിക്ക് വാർത്തകളുമായി തിരിച്ചെത്താം. വാർത്തകൾ വായിച്ചത് ജോജോ ജോസഫ്.
മലയാളം ഇന്നത്തെ വാർത്ത.